السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان رايا سهودرينغلي سهودري ماري അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം എന്നതാണ് വിശ്വാസകാര്യങ്ങളിലെ ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനം. വിശ്വാസകാര്യങ്ങൾ 6 വിശ്വാസകാര്യങ്ങൾ, അവയിൽ പിന്നീട് വരുന്ന 5 കാര്യങ്ങളുടെയും അടിസ്ഥാനം, അടിവേര് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം സുപ്രധാനമായ 4 സ്തംഭങ്ങൾക്ക് മുകളിലാണ് നിലകൊള്ളുന്നത് എന്ന് നാം കഴിഞ്ഞ തവണ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസമാണ്. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം പരിഗണിക്കാവുന്ന, മനുഷ്യരുടെ ബുദ്ധിക്ക് യോജിക്കാവുന്ന, അവൻ അംഗീകരിക്കുന്ന ഏത് തെളിവുകൾ അവ മുൻനിർത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിന് ആയിരക്കണക്കിന് തെളിവുകൾ മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു അവനാരാണ്? സർവരെയും സൃഷ്ടിക്കുകയും അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകുകയും അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഏകനായ റബ്ബ്, എല്ലാ മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും ലോകത്തുള്ള സർവ സൃഷ്ടികളുടെയും ആരാധനകൾക്ക് അർഹനായ ഏകനായ ഇലാഹ്, ഏകനായ ആരാധ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ്റെ അധികാരം അതിമഹത്തരമായിരിക്കുന്നു. ആ അധികാരത്തിന് കീഴിൽ ഉൾപ്പെടാത്ത ഒരു മൺതരി പോലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വവും അവൻ്റെ ആദരവും അങ്ങേയറ്റം വിശാലമായിരിക്കുന്നു. അവനേക്കാൾ ആദരിക്കപ്പെടുന്ന, അവനേക്കാൾ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഒന്നും തന്നെ ദുനിയാവിൽ എവിടെയുമില്ല. അവൻ്റെ അർശിനു മുകളിൽ ആകാശഭൂമികളെ മുഴുവൻ വലയം ചെയ്യുന്ന, അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശിനു മുകളിൽ അവൻ ആരോഹിതനായിരിക്കുന്നു, ഇസ്തിവ ചെയ്തിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവനാണ്. ആ സൃഷ്ടിയിൽ അവനെ സഹായിക്കാനോ അവനെ പിന്തുണക്കാനോ അതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവന്
സഹായമേകുവാനോ സൃഷ്ടികളിൽ ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല. ഭൂമിയിലുള്ള, ആകാശത്തിലുള്ള കോടാനുകോടി എണ്ണമില്ലാത്ത വസ്തുക്കൾ, മനുഷ്യർ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കാര്യങ്ങൾ, അവയെല്ലാം നിയന്ത്രിക്കുന്നവൻ ആ റബ്ബാണ്, അള്ളാഹുവാണ്, സുബ്ഹാനഹു വ തആല. അവൻ്റെ നിയന്ത്രണത്തിനുള്ളിൽ നിന്ന് ഒരു ഇലക്ക് പോലും, മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഉണങ്ങിയ ഒരു ഇലക്ക് പോലും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിലുള്ള മലിക്കായ, മാലിക്കായ, അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള രാജാവ്, രാജാക്കന്മാരുടെ രാജാവായുള്ളവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ ഒരു കാര്യത്തിനും, അവൻ്റെ ഒരു പ്രവൃത്തിക്കും, അവൻ്റെ ഒരു കാര്യങ്ങൾക്കും യാതൊരാളുടെയും സഹായം ആവശ്യമില്ല. അവൻ നിലനിൽക്കുന്നത് ഖയ്യൂമും ബിനഫ്സെ, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. എന്നാൽ ലോകത്തിൻ്റെ ചക്രവാളത്തിൻ്റെ ഏതു മേഖലകളിലാകട്ടെ, ഏതൊരു മൺതരിയാകട്ടെ, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ അവയൊന്നും നിലനിൽക്കുന്നില്ല. അവനാണ് അവയെ പടച്ചവൻ, അവനാണ് അവയെ നിലനിർത്തുന്നവൻ, അവനാണ് അവയെ നാളെ നശിപ്പിക്കുന്നവൻ. എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ അവനാണ്. ഗനിയുൻ അൻ കുല്ലി മാ സിവാ, മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ലാത്ത, സമ്പൂർണനായി പരാശ്രയങ്ങൾക്ക് ആവശ്യമില്ലാത്ത, ഒരാളുടെയും സഹായം വേണ്ടതില്ലാത്ത അൽ ഗനി അൻ കുല്ലി മാ സിവാ, അവന് പുറമെയുള്ള ഒരാളുടെയും സഹായം അവൻ ആവശ്യമില്ല. വകുല്ലു മാ സിവാഹു ഫഖീറുൻ ഇലൈ, അവന് പുറമെയുള്ള സർവതും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുള്ള, അള്ളാഹുവിൻ്റെ പിന്തുണ ആവശ്യമുള്ള, അള്ളാഹുവിൻ്റെ കരുതൽ ആവശ്യമുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിഅമത്തുകൾ ആവശ്യമുള്ള അവനിലേക്ക് യാചിച്ചു പോകുന്ന ദരിദ്രരായ യാചകന്മാർ മാത്രമാണ്. അവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല, അവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, കുല്ല യൗമിൻ ഹുവ ഫീ ഷാൻ, എല്ലാ ദിവസവും അവൻ അവൻ്റെ സൃഷ്ടികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അവൻ്റെ സൃഷ്ടികളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു നൽകുന്നു. യഗ്ഫിറു ദംബൻ, മനുഷ്യരുടെ പാപങ്ങൾ, ആകാശം മുട്ടയെത്തിയിട്ടുള്ള തിന്മകൾ, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പാപങ്ങൾ അവനതവർക്ക് പുറത്തു നൽകുന്നു. വയുഫറിജു കർബൻ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗം, ദാരിദ്ര്യം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, മനസ്സിൻ്റെ വേദനകൾ, ഇവ ബാധിച്ച എത്രയോ ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അവൻ നീക്കി നൽകുന്നു. വയജ്ബുറു കസീറൻ, തകർന്നടിഞ്ഞവർ, ഒരു വഴിയും മുന്നിലില്ല എന്ന് ഉറപ്പിച്ചവർ, നിരാശരായി തകർന്നുപോയവർ, അവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അവർക്കവൻ ശേഷി നൽകുന്നു. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വയൻസുറു ളഈഫൻ, ദുർബലരെ സഹായിക്കുന്നവൻ. വയുഗ്നി ഫഖീറൻ, ഇന്നലെ വരെ ദരിദ്രനായി കഴിഞ്ഞവർക്ക് ധന്യത നൽകുന്നവൻ. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. യുമീതു വയുഹ്യി, അവനാണ് ജീവൻ നൽകുന്നവൻ. കണ്ടിട്ടില്ലേ നിങ്ങൾ, വഴിയുടെ ഓരങ്ങളിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ആകാശത്തു നിന്ന് മഴ വർഷിക്കുകയും ആ ഭൂമിയിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ചത്തുപോയ ഭൂമിയിൽ നിന്ന് പച്ചപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നവൻ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വയുമീത്, ആരോഗ്യത്തോടുകൂടി ശക്തിയോടുകൂടി നടന്നവർ, അവരതാ ഇന്ന് മരിച്ചു കിടക്കുന്നു. ആരാണ് അവരെ മരിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് അവരെ മരിപ്പിച്ചത്. അവനാണ് സൗഭാഗ്യം നൽകുന്നവൻ, അവനാണ് ദൗർഭാഗ്യം വിധിക്കുന്നവൻ, അവനാണ് സമൂഹങ്ങൾക്ക് നിഅമത്തുകൾ വാരിക്കോരി നൽകുന്നവൻ, അവനാണ് ഇന്നലെ വരെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളിൽ കഴിഞ്ഞുപോയ പ്രതാപത്തിൻ്റെ മുക്കോടിയിൽ, അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ എഴുന്നേറ്റ് നിന്നവരെ അപമാനത്തിൻ്റെ താഴ്ചയിലേക്ക് തള്ളിയിട്ടവൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, തകരുമോ എന്ന് ഒരിക്കലും ഒരു മനുഷ്യൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത എത്രയെത്ര സമൂഹങ്ങൾ അവർ തകർന്നുപോയി, മണ്ണിനടിയിലായി, അവരുടെ കൊട്ടാരങ്ങൾ നശിച്ചുപോയി, അവരുടെ രാജാധികാരമില്ലാതെയായി, അവരുടെ അഹങ്കാരവും അവരുടെ ആഢ്യത്വവും തീർന്നുപോയി. എന്നാൽ ഒരാൾ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ച അടിച്ചമർത്തപ്പെട്ട തകർന്നടിയപ്പെട്ട തകർന്നടിഞ്ഞു തീർന്ന സമൂഹങ്ങൾ അവരതാ വലിയ വലിയ രാജാക്കന്മാരായി ഉയർത്തെഴുന്നേൽക്കുന്നു. ആരാണ് അധികാരം നൽകിയത്? ആരാണ് അധികാരം എടുത്തു കളഞ്ഞത്? അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ വലം കൈ നിറഞ്ഞു നിൽക്കുന്നു. അതിലെ ഖജാനകൾ, അതിലുള്ള നിഅമത്തുകൾ എത്ര നൽകിയാലും അവസാനിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, അറഅയ്തും മാ അൻഫഖ മുൻസു ഖലഖ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ എത്രയാണ് അല്ലാഹു ഈ ഭൂമിയിലേക്ക് വാരിച്ചൊരിഞ്ഞ് നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? സഹ അല്ലൈലി വന്നഹാർ, രാത്രിയിലും പകലുമായി നിറഞ്ഞു നിൽക്കുന്ന, മുറിഞ്ഞു പോകാത്ത, അവസാനിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ ഇതാ ഈ ഭൂമിയിലേക്ക് വാരിക്കോരിച്ചൊരിഞ്ഞിരിക്കുന്നു. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവൻ അൽ അവ്വലു ലദീ ലൈസ ഖബ്ലഹു ഷൈ, അവനാണ് എന്നേ ഉള്ളവൻ, ആരംഭമില്ലാത്തവൻ, തുടക്കമില്ലാത്തവൻ. അവനൊരു പിതാവില്ല. അവന്റെ അധികാരം മറ്റൊരാളിൽ നിന്ന് അവന് പകർന്നു കിട്ടിയതല്ല. അൽ അവ്വൽ അല്ലദീ ലൈസ ഖബ്ലഹു ഷൈ, തുടക്കമേ ഇല്ലാത്തവൻ, ആരംഭമില്ലാത്തവൻ, എന്നേയുള്ളവൻ, സർവർക്കും മുകളിലുള്ളവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അൽ ആഖിർ അല്ലദീ ലൈസ ബഅദഹു ഷൈ, അവനാണ് എന്നെന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നവൻ, ഒരിക്കലും അവസാനിക്കാത്തവൻ, ഒരിക്കലും മരിക്കാത്തവൻ, സർവരും നശിച്ചാലും ഒരിക്കലും മരിക്കാത്തവനായ റബ്ബ്. അൽ ആഖിർ അല്ലദീ ലൈസ ബഅദഹു ഷൈ, ഒരാളും യാരെല്ലാം അവസാനിച്ചാലും ആരെല്ലാം മരിച്ചാലും, കുല്ലു മൻ അലൈഹാ ഫാനിൻ വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം തകർന്നു വീണാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ബാക്കിയാകും. വതവക്കൽ അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, ഹയ്യായ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ റബ്ബിലുള്ള വിശ്വാസമാണത്. സഹോദരങ്ങളെ, ലൈസ ലഹു ബവ്വാബ്, അവന്റെ അധികാരം, ആ അധികാരത്തെ കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരില്ല. ഫിസ്തഅദൻ, അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ, അവന്റെ മുന്നിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാൻ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാവൽക്കാരനില്ല. അവന്റെ അരികിലേക്ക് ചെന്നെത്താൻ ഒരു മധ്യസ്ഥനില്ല. അവന്റെ അരികിലേക്ക് ശുപാർശയുമായി കടന്നു ചെല്ലാൻ ഒരു മന്ത്രിയില്ല. അവന്റെ അധികാരം നിറവേറ്റാൻ, ആ അവന്റെ അധികാരത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ അവന് നവ്വാബുമാരില്ല. സുബ്ഹാനല്ലാഹ്, അൽ മലികുൽ ഹഖായ, യഥാർത്ഥ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, ആകാശഭൂമികളുടെ വിശാലമായ കോണുകളിൽ ഒരിഞ്ചു പോലും അല്ലാഹുവിന്റെ സൂക്ഷ്മമായ അറിവിന്റെ, അവന്റെ അറിവിന്റെ ഭാഗം എത്തിച്ചേരാത്ത ഒരിഞ്ചു പോലും ലോകത്തിന്റെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിനുള്ളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, യഅലമു ഖായിനതല അയുൻ വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് മറിഞ്ഞു പോകുന്നത് അവൻ അറിയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അലീമായ, എല്ലാം അറിയുന്നവനായ, ലതീഫായ, സൂക്ഷ്മമായി അറിയുന്നവനായ, ഖബീറായ, ഉള്ളകങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. വസിഅ കുല്ല ഷൈഇൻ റഹ്മതൻ വഖുദ്റതൻ, സഹോദര നീ നോക്കുക, വലുതും ചെറുതുമായ, ആറ്റത്തിനോളം ചെറുതായ, ആനയോളം തിമിംഗലത്തോളം വെളുപ്പമുള്ള, ആകാശത്തോളം വിശാലമായ ഈ ലോകം മുഴുവൻ നീ കണ്ണോടിക്കുക, അല്ലാഹുവിന്റെ കാരുണ്യമെത്താത്ത ഒരിഞ്ചു പോലും നിനക്ക് കാണിച്ചു നൽകാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മൂടിയിട്ടല്ലാതെ ഒരു സൃഷ്ടിയെയും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. നിന്റെ ശരീരത്തിലേക്ക് നോക്കുക, നിന്റെ ഓരോ അവയവങ്ങളിലേക്കും നോക്കുക, നിന്റെ വിരൽത്തുമ്പിലേക്ക് നോക്കുക, നിന്റെ മുടിയിഴകളിലേക്ക് നോക്കുക, നിന്റെ നാവിലേക്കും കണ്ണിലേക്കും നിന്റെ സംസാരശേഷിയിലേക്കും അല്ലാഹു നിനക്കുമേൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള വഅസ്ബഗ അലൈക്കും നിഅമഹു ظاهرتا وباطنا, നിങ്ങൾക്കുമേൽ അല്ലാഹു പുറമേക്കും ഉള്ളിലേക്കുമായി ചൊരിഞ്ഞു നൽകിയിട്ടുള്ള, വാരിക്കോരി നൽകിയിട്ടുള്ള അവന്റെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ. വഇൻ തഉദ്ദു നിഅമത അല്ലാഹ് ലാ തുഹ്സൂഹാ, എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നിങ്ങൾ നോക്കുക, അതിൽ അള്ളാഹുവിന്റെ ശക്തി നിങ്ങൾക്ക് കാണാം, അവന്റെ കഴിവ് നിങ്ങൾക്ക് കാണാം, അവന്റെ അതീശത്വം നിങ്ങൾക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്ന ഓരോ സൃഷ്ടിപ്പിലുമുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം. ചെടികളിലേക്ക് നോക്കുക, മരച്ചില്ലകളിലേക്ക് നോക്കുക, ആകാശത്തിലേക്ക് നോക്കുക, ഭൂമിയിലേക്ക് നോക്കുക, ഭൂമിക്ക് മുകളിൽ നടക്കുന്ന നാനാജാതി മൃഗങ്ങളിലേക്ക് നോക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ ഉയർത്തി നിർത്തിയവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ കാണുന്ന വിശാലമായ ആകാശത്തെ പടച്ചവൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, എന്തെങ്കിലും ഒരു വിടവ്, എവിടെയെങ്കിലും ഒരു കുറവ്, എവിടെയെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെല്ലുവിളിയാണ്. വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, രാത്രിയിൽ കിടക്കുന്ന, രാവിലെ ജോലിയെടുക്കുന്ന ഭൂമി, ആ ഭൂമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും, നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ, കുലുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ആ ഭൂമിക്ക് മുകളിൽ വലിയ ഭീമാകാരമായ പർവ്വതങ്ങൾ പടുത്തു നിർത്തിയവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വബസ്സ ഫീഹ മിൻ കുല്ലി ദാബത്തിൻ, അവിടെ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ എത്രയെത്ര ജാതി മൃഗങ്ങളെയാണ് അവൻ വിധാനിച്ചു വച്ചിരിക്കുന്നത്. ഒട്ടകമുണ്ട്, പശുവുണ്ട്, ചെറിയ എലിയുണ്ട്, സമുദ്രങ്ങളിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട്, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളുണ്ട്, എന്തെല്ലാം വ്യത്യസ്തങ്ങളായ ജീവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവയെ വിധാനിച്ചിരിക്കുന്നു. മാത്രമല്ല وأنزلنا من السماء ماء فأنبتنا به من فأنبتنا فيها من كل زوج كريم ഭൂമിയിൽ അതാ മേഘങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങൾക്കു മേൽ അവൻ മഴ വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തെല്ലാം രൂപത്തിലുള്ള ഇണകളായി കഴിയുന്ന എത്രയെത്ര ചെടിവർഗങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഹാദ ഖൽഖുല്ലാ ഫഅറൂനി ماذا خلق الذين من دونه هذا خلق الله اذا لام الله ان سرتيبان اذا لام الله പടച്ചതാണ്. നിങ്ങൾക്കു മുകളിൽ നിൽക്കുന്ന ആകാശം, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കുന്ന പർവതം, നിങ്ങൾക്കു ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ, നിങ്ങൾക്കു മുകളിൽ നിന്ന് പെയ്തൊഴിയുന്ന മഴവെള്ളം, ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാൻ. ഹാദ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാൻ, അല്ലാഹുവിന് പുറമെയുള്ളവർ പടച്ചതെന്താൻ, കാണിച്ചു നൽകൂ നിങ്ങൾ എനിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെല്ലുവിളിക്കുന്നു. ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസമാണത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസം. സഹോദരങ്ങളെ, എല്ലാ വിശ്വാസത്തിന്റെയും എല്ലാ നന്മയുടെയും എല്ലാ ഖൈറാത്തുകളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ ഐശ്വര്യത്തിന്റെയും എല്ലാ സമാധാനത്തിന്റെയും എല്ലാ സ്വസ്ഥതയുടെയും അടിസ്ഥാനം അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസമാണ്. സഹോദരങ്ങളെ, അതിന് തെളിവന്വേഷിക്കുക എന്നത് എത്ര വലിയ മൂഢത്വമാണ്, എത്ര വലിയ വിഡ്ഢിത്തരമാണ്! അതിന് തെളിവന്വേഷിക്കുക എന്നത് ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇനി അതിനേക്കാൾ അധമത്വത്തിലേക്ക് എപ്പോഴാണ് എത്താൻ സാധിക്കുക? അല്ലാഹുവിന്റെ റസൂലുകൾ പറഞ്ഞതുപോലെ, വഖാലത്തുർ റുസുൽ, റസൂലുകൾ പറഞ്ഞതുപോലെ, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, അഫില്ലാഹി ശക്കുൻ, അല്ലാഹുവിന്റെ കാര്യത്തിലാണോ സംശയമുള്ളത്? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ ഏകനായ റബ്ബ് അവന്റെ കാര്യത്തിലാണോ സംശയമുള്ളത്? അഫില്ലാഹി ശക്കുൻ, അല്ലാഹുവിന്റെ കാര്യത്തിലാണോ സംശയമുള്ളത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസം ഇസ്ലാമിന്റെ അല്ല, ലോകത്തുള്ള സർവമതങ്ങളുടെയും സർവ വിശ്വാസങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസം ചരിത്രമെടുത്തു പരിശോധിച്ചാൽ, അല്ല ആധുനിക കാലഘട്ടം പരിശോധിച്ചാൽ പോലും, മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണ്. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും, ചരിത്രം നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതലുള്ള ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിൽ അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞവർ, അവരുടെ ചരിത്രം എത്രയുണ്ട്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ നമ്രൂദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പറയപ്പെടാനുള്ള എണ്ണം പോലും ഇല്ലാതിരുന്ന ദഹ്രിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം. വഖാലു, അവർ പറഞ്ഞു, ഇതാ ഈ ദുനിയാവ്, ഇത് മാത്രമാണ് ദുനിയാവ് എന്ന് ഈ ജീവിതം എന്ന് പറയുന്നത്, ഇതിനു ശേഷം ഒരു ജീവിതമില്ല. വമാ യുഹ്ലിഖുന ഇല്ല ദഹർ, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് കാലമാണ് എന്നു പറഞ്ഞ കാലത്തിൽ വിശ്വസിച്ച ദഹ്രിയൂൺ, അങ്ങനെ കുറച്ചാളുകൾ. ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇല്ല എന്ന് നിഷേധിച്ച ആളുകൾ വിരലിലെണ്ണാവുന്ന രൂപത്തിൽ വളരെ തുച്ഛമാണ്. വിശ്വാസികളായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ അവരെ അപേക്ഷിച്ചു നോക്കിയാൽ അല്ലാഹുവിനെ നിഷേധിച്ചവർ അവർ വളരെ കുറച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനുണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? ഇസ്ലാമിൽ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിനുള്ള തെളിവായി അടിസ്ഥാനപരമായി നാല് കാര്യങ്ങൾ പറയാറുണ്ട്. നാല് തെളിവുകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുന്നത് അവരുടെ യഖീൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. സഹോദരങ്ങളെ, നാം വിശ്വസിക്കുന്ന കാര്യത്തിലുള്ള യഖീൻ നമുക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നമ്മുടെ യഖീൻ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടത്തായി വിഷയങ്ങൾക്ക് തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി പറയുന്നത്. ശിർക്ക് ബാത്തിലാണ് എന്നതിന്, തൗഹീദാണ് ശരി എന്നതിനുള്ള തെളിവ് ഖുർആനിൽ ആകെ ഒരൊറ്റ തെളിവാണോ? അല്ല, ധാരാളം തെളിവുകളുണ്ട്. എന്തുകൊണ്ടാണ്? ആ തെളിവ് ഹൃദയത്തിൽ വീണ്ടും വീണ്ടും അടിയുറക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു ഉണ്ട് എന്ന വിഷയം, അതിനുള്ള തെളിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ യഖീൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന കാര്യമാണ്. അല്ലാഹു ഉണ്ടോ എന്ന കാര്യം സംശയിക്കുന്ന, നഊദു ബില്ലാഹി മിനൽ ളലാൽ, വഴികേടിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു, അത്തരം വഴികേടിലെത്തിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിദായത്തിന് കാരണമായേക്കാവുന്ന കാര്യവുമാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് അടിസ്ഥാനപരമായി നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അദ്ദലീൽ അൽ അഖ്ലി, ബുദ്ധിപരമായ തെളിവാണ്. നമ്മുടെ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിനുള്ള ഏറ്റവും ശക്തമായ തെളിവാണ്. വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അന്നജ്മിൽ മനുഷ്യരോടായി ചോദിക്കുന്നു, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? അം ഖുലിഖു മിൻ ഗൈരി ഷൈ, ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിന്ന് അവർ പൊടുന്നനെയങ്ങ് ഉണ്ടായതാണോ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഇന്ന് ആളുകൾ, ശാസ്ത്രത്തിന്റെ പേര് പറയുന്ന ആളുകൾ, അവർ പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ച് പറയുന്നത്, പ്രപഞ്ചം അത് അതിൻ്റെ തുടക്കത്തിൽ ഈ കാണുന്ന ആകാശഭൂമികൾ മുഴുവൻ മനുഷ്യരുടെ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ തീർത്തും വളരെ ചെറിയ ഒരു സങ്കീർണമായ രൂപത്തിൽ അത് ഒട്ടിച്ചേർന്ന രൂപത്തിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവരുടെ അഭിപ്രായങ്ങളാണ് ഈ കാലഘട്ടത്തിലെ ആളുകൾ പറയുന്നത്. അത് പിന്നീട് പൊട്ടിത്തെറിച്ചാണ് ഈ കാണുന്ന ആകാശവും ഭൂമിയൊക്കെ ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ശരി, എങ്ങനെയാണ് ആ കാണുന്ന ഒരു ചെറിയ പൊട്ട്, അതെങ്ങനെ ഉണ്ടായി? അതെവിടെ നിന്നാണ് സംഭവിച്ചത്? അതിന്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹു ചോദിക്കും, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, ഒന്നുമില്ലാതെ വെറുതെ അവർ ശൂന്യതയിൽ നിന്നുണ്ടായതാണോ? അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചത്? സുബ്ഹാനല്ലാഹ്, അവർ വെറുതെ ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് അങ്ങുണ്ടായതാണോ? അതല്ല, അവർ അവരെ തന്നെ പടച്ചതാണോ? ഇത് രണ്ട് സാധ്യതകളാണ്, രണ്ടും ബാത്തിലാണ്, രണ്ടും നിരർത്ഥകമാണ്, രണ്ടും ഒരാൾക്ക് ചിന്തിച്ചാൽ തീർത്തും ബുദ്ധിക്ക് യോജിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. ഒരു കാര്യം വെറുതെ ഉണ്ടാവുകയില്ല എന്നത് മനുഷ്യബുദ്ധിയല്ല, കുട്ടികളുടെ മനസ്സിൽ വരെയുള്ള ബുദ്ധിയാണ്. ചെറിയ കുട്ടികൾ അവർക്ക് വരെ, ഏത് ചെറിയ കുട്ടികൾ, തീർത്തും പ്രായമില്ലാത്ത ജനിച്ചു വീണ കുട്ടികൾ അവർക്ക് വരെ അറിയാം ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവുകയില്ല. ഒരു കുട്ടിയുടെ പിന്നിൽ പോയി നമ്മൾ കൈയൊന്നടിച്ചു, ശബ്ദം ഉണ്ടാക്കി, തിരിഞ്ഞു നോക്കും, അവനറിയാം, നോക്കൂ നിങ്ങൾ അവൻ ആരെ പഠിപ്പിച്ചത്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ബാക്കിൽ നിന്ന് ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കണം, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ബാക്കിൽ നിന്ന് ശബ്ദം കേട്ടാൽ, പിന്നിൽ നിന്ന് ശബ്ദം കേട്ടാൽ അവിടെ ഒരാൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ വെറുതെ ശബ്ദം ഉണ്ടാവുകയില്ല. എന്നാരാണ് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തത്? ഫിലോസഫിക്കാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായാൽ അതിൻ്റെ ഫലമായി, അതിൻ്റെ അസറായി, അതിൻ്റെ റിഫ്ലക്ഷനായാണ് അടുത്ത പ്രവർത്തനം ഉണ്ടാകുന്നത് എന്ന് ഫിലോസഫി പഠിച്ചിട്ടാണോ കുട്ടികൾ വന്നത്? അല്ല. പിന്നിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് കുട്ടി തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ മനുഷ്യന് മനസ്സിലായി കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, ചെവി കേൾക്കുന്നില്ല എന്നവർക്ക് മനസ്സിലാവുകയാണ്. ഒരു ശബ്ദമുണ്ടായാൽ ആ ശബ്ദമുണ്ടാക്കിയവൻ ഒരാൾ ഉണ്ടായിരിക്കണം എന്നത് കേവല ബുദ്ധിയാണ്. ഒന്നുമില്ലാതെ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം വെറുതെ ഉണ്ടായതാണ് എങ്കിൽ എന്തുകൊണ്ട് സഹോദര പിന്നിൽ നിന്നൊരു ശബ്ദം വെറുതെ ഉണ്ടായിക്കൂടാ? ഈ കാണുന്ന ലോകമെല്ലാം ഒരു യാദൃശ്ചികതയാണ് എങ്കിൽ ഭൂമിയിൽ പിന്നെ എന്തിനാണ് ഒരു കെട്ടുറപ്പുണ്ടാവുക? നിരീശ്വരവാദി പറയാൻ, അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞ് നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവം യാദൃശ്ചികതയാണ്, അവൻ അതിന് പേരിട്ട് യാദൃശ്ചികതാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ആകാശഭൂമി ഉണ്ടായതെന്ന് ചോദിച്ചാൽ, പണ്ടൊരു കാലഘട്ടത്തിൽ അതാ ഒന്നുമില്ലാത്തൊരു കാലത്ത് ഒരു പൊട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായി? അതെങ്ങനെ യാദൃശ്ചികമായി ഉണ്ടായി? പിന്നെ അതങ്ങ് പൊട്ടിത്തെറിച്ചത് എങ്ങനെ പൊട്ടിത്തെറിച്ചത്? വെറുതെ ഒരു സാധനം എങ്ങനെ പൊട്ടിത്തെറിക്കുക? അത് യാദൃശ്ചികമായി പൊട്ടിത്തെറിച്ചതാണ്. അത് യാദൃശ്ചികമായി പൊട്ടിത്തെറിച്ച് അങ്ങനെ ഇതാ ആകാശഭൂമി ഉണ്ടായി, സൂര്യൻ ഇവിടെ ഉണ്ടായി, മറ്റ് ഗ്രഹങ്ങളുണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി, ഭൂമി ഉണ്ടായി, ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? അത് യാദൃശ്ചികമായി ഉണ്ടായതാണ്. ഭൂമിയിൽ അങ്ങനെ ഈ കാണുന്ന ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ജീവനുണ്ടായി. ഏതോ ഒരു ദിവസം ഒരാറ്റം ഉണ്ടായി. ആറ്റത്തിൽ ജീവൻ വേണമല്ലോ. ജീവൻ എന്ന് പറയുന്ന വസ്തു അല്ലേ മണ്ണ്? ജീവനില്ലാത്തതാണ്, നമ്മൾ ജീവനുള്ളതാണ്. ഒരാറ്റം, ഒരു സെല്ലുള്ള ആറ്റം, അതുണ്ടായി. അതിന് ജീവൻ, ഇങ്ങനെ ജീവനുണ്ടായി. യാദൃശ്ചികമായി ഉണ്ടായതാണ്. കെമിക്കലുകൾ മാറി മാറി യാദൃശ്ചികമായി ജീവനുണ്ടായി. അങ്ങനെ ഒരു സെല്ലുള്ള ജീവി അത് രണ്ട് സെല്ലുള്ള ജീവിയായി. അതെങ്ങനെ ഉണ്ടായത്? അത് യാദൃശ്ചികമായി ഉണ്ടായതാണ്. അങ്ങനെ അത് ചെറിയ ഒരു ജീവി എലി ഉണ്ടായി. എലി പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് തിന്നാനൊന്നും കിട്ടാതെ അപ്പോൾ വെള്ളത്തിൽ ചാടി, അപ്പോൾ മീനുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞ് വെള്ളത്തിലും കരയിലും ജീവിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ മുതലുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞ് ആകാശത്തേക്ക് ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ കോഴിയുണ്ടായി, കിളികളുണ്ടായി. ഒക്കെ യാദൃശ്ചികതയാണ്. ഇതെല്ലാം അള്ളാഹു പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവൻ പരിഹസിക്കും. ഇത് യാദൃശ്ചികതയാണ് എന്ന് പറഞ്ഞാൽ അവന് യാതൊരു കുഴപ്പമില്ല. എന്തു ബുദ്ധിയാണിത്? എപ്പോഴാണ് ഇത് യുക്തിയാവുക? ചിന്തിച്ചു നോക്കുക. കേവല ബുദ്ധിയാണിത്. അള്ളാഹുവിന്റെ ചോദ്യം, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, നിങ്ങൾ വെറുതെ ഉണ്ടായത്, വെറുതെ ഉണ്ടായി എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് സമ്മതിച്ചാൽ, അങ്ങനെ പറയുന്ന ഒരു നിരീശ്വരവാദിയെക്കാൾ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാവില്ല. അവന്റെ നിയമപ്രകാരം ഒരു നിരീശ്വരവാദി സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ അവന്റെ തലക്ക് രണ്ട് അടിയങ്ങ് കൊടുത്തു, അവൻ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ മതി. യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കും. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തും യാദൃശ്ചികമായി ഉണ്ടായിക്കൂടെ? ഭൂമിയിൽ സംഭവിക്കുന്നത് എന്തും യാദൃശ്ചികമാണ് എങ്കിൽ അവന്റെ തലക്ക് രണ്ട് അടി വെറുതെ യാദൃശ്ചികമായി കിട്ടിയാൽ എന്താ? അവനെ ഒരാൾ യാദൃശ്ചികമായി അങ്ങ് കൊന്നാൽ എന്താ? എന്തും യാദൃശ്ചികമായി സംഭവിച്ചുകൂടെ? യാദൃശ്ചികത എന്നത് ഈ കാണുന്ന വലിയ പ്രപഞ്ചത്തിന്റെ തന്നെ കാരണമാണ് എങ്കിൽ ഭൂമിയിൽ പിന്നെ എന്താണ് യാദൃശ്ചികമാകാത്തത്? ഒരു മനുഷ്യൻ ഇരുട്ടിലൂടെ ഇങ്ങനെ നടന്നു വരാം, യുക്തിവാദി ഇരുട്ടിലൂടെ നടന്നു വരാം, പിന്നെ ഒന്ന് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കിയൊന്നും കാണുന്നില്ല, ഈ കാണുന്ന ആകാശഭൂമി തന്നെ വെറുതെ ഉണ്ടായി, പിന്നൊന്നൊരു ശബ്ദം വെറുതെ ഉണ്ടായാലോ എന്താ എന്ന് ചിന്തിച്ചുകൊണ്ട് യുക്തിവാദി തിരിഞ്ഞു നടന്നുവോ? ഇല്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇവർക്ക് യുക്തിവാദികൾ എന്ന പേര് നൽകപ്പെട്ടത് എന്നത് ഇപ്പോൾ അത്ഭുതമാണ്. ഇതിനേക്കാൾ വലിയ യുക്തിയില്ലായ്മ വേറെ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാമത്തെ ചോദ്യം അതാണ്, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവർ വെറുതെ അങ്ങ് പടക്കപ്പെട്ടതാണോ എന്ന് അവർ സമ്മതിച്ചാൽ, അവർ വെറുതെ പടക്കപ്പെട്ടതാണെന്ന് സമ്മതിച്ചാൽ, പിന്നെ അവന് ദുനിയാവിൽ ജീവിക്കുക സാധ്യമല്ല. കാരണം അങ്ങനെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കാണുന്ന പ്രപഞ്ചമെങ്കിൽ ഇനി എന്തും വെറുതെ ഉണ്ടാകാം, ഇതൊന്നും ഇങ്ങനെ ഉണ്ടാവേണ്ടതില്ല. എന്തിനാണ് അവർ രാവിലെ ആവുന്നത് കാത്തിരിക്കുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ദിവസം രാവിലെ ആയിട്ടില്ലെങ്കിൽ രാവിലെ ആവുന്ന എന്താ ഉറപ്പ്? നാളെ രാത്രി ആവുന്ന എന്താണ് പ്രതീക്ഷ? ഇതൊക്കെ യാദൃശ്ചികതയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ ചോദ്യം, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, നിങ്ങൾ ആ ആയത്ത് ശരിക്ക് ചിന്തിക്കണം. അം ഖുലിഖു മിൻ ഗൈരി ഷൈ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല ഇനി അവർ തന്നെയാണോ പഠിച്ചത്? അവരെ അവർ തന്നെയാണോ പഠിച്ചത്? അതൊരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഉണ്ടായിട്ട് വേണ്ട ഞാൻ എന്നെ പഠിക്കാൻ, ഞാനില്ലാതെ ഞാൻ എങ്ങനെ എന്നെ തന്നെ പഠക്കും? ചോദ്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അം ഖലഖു സമാവാതി വൽ അർദ്, ഇതൊക്കെ അവരുടെ സ്വയം ശരീരത്തെ കുറിച്ചാണ് അള്ളാഹു ചോദിച്ചത് എങ്കിൽ, ഒന്ന് നോക്ക് മനുഷ്യ, മുകളിലേക്ക് നോക്ക്, നിന്റെ മുകളിൽ കാണുന്ന ആകാശം, നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി. അം ഖലഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ പഠിച്ചത്? വല്ല യുഖിനൂൻ, അവർക്ക് യഥാർത്ഥത്തിൽ ദൃഢവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, എത്ര എളുപ്പത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്. ഈ ആയത്ത് മതി. ഈ ആയത്ത് ഒരാൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ, സത്യം അന്വേഷിക്കുന്ന ഒരുത്തനാണ് എങ്കിൽ അവന് മനസ്സിലാവാൻ ഈ ആയത്ത് മതി. തർക്കിക്കുന്നവനാണെങ്കിൽ, മനസ്സിലായിട്ടും തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നവനാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഇറക്കിയ മുഴുവൻ തെളിവും അവർ കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. തർക്കിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തെളിവ് കിട്ടില്ല. എന്നാൽ സത്യം അന്വേഷിക്കുന്നവനാണ് എങ്കിൽ ഈ ഒരു തെളിവ് മതി. ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി മദീനയിലേക്ക് വന്നു. മഗ്രിബിന്റെ സമയത്താണ് എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂർ പാരായണം ചെയ്തുകൊണ്ട് മഗ്രിബ് നിസ്കാരത്തിൽ ഇമാമു നിൽക്കുകയാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നത് അപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹം പറയാണ്, ഈ ചോദ്യം ഞാൻ കേട്ടപ്പോൾ, കഅന്ന ഖൽബി കാദ ഖൽബി അൻ യതിയർ, എൻ്റെ ഹൃദയം ആ ചോദ്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് പറന്നുപോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുളവൊട്ടുന്നത് എന്ന് ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. സഹാബികളിലെ പ്രമുഖനായ ഒരാൾക്ക് ഹിദായത്ത് എത്താൻ കാരണമായ ആയത്താണിത്. ഈ ആയത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, നിരീശ്വരവാദിയുടെ വാദങ്ങൾ തകരാൻ ഇത് മതി. പലപ്പോഴും നിരീശ്വരവാദികൾ ഇങ്ങോട്ട് പറയുന്നത് പലതും കേട്ട് നിന്ന് പിന്നെ അവരുണ്ടാക്കിയ അടിസ്ഥാനങ്ങൾക്ക് മുകളിൽ നിന്ന് അങ്ങോട്ട് മറുപടി പറയാൻ നോക്കുമ്പോഴാണ് ആളുകൾ പലരും ആകെ പ്രയാസത്തിലാകുന്നത്. നമ്മൾ അവരുണ്ടാക്കിയ അടിസ്ഥാനങ്ങൾക്ക് മുകളിൽ നിന്നല്ല മറുപടി പറയേണ്ടത്, നമ്മുടെ അടിസ്ഥാനങ്ങൾക്ക് മുകളിൽ നിന്നാണ്. അവനെ നമ്മുടെ വേദിയിലേക്കാണ് കൊണ്ടുവരേണ്ടത്, നമ്മുടെ ദീനിന്റെ വഴിയിലേക്കാണ് അവൻ എത്തിക്കേണ്ടത്. ഓനുണ്ടാക്കി വെച്ച കുറേ സയൻസും അവൻ്റെ കുറേ നിയമവും അവൻ്റെ കുറേ വിശ്വാസവും അവൻ്റെ കുറേ മനുഷ്യന്മാരുണ്ടാക്കിയ തത്വങ്ങളും, അതിൻ്റെ മുകളിലല്ല നിരീശ്വരവാദിയോട് സംസാരിക്കേണ്ടത്. നിരീശ്വരവാദിയോട് സംസാരിക്കേണ്ടത് ഇസ്ലാമിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ഈ പറഞ്ഞ അടിസ്ഥാനം, ഇത് ഉലമാക്കൾ പലരും പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. എന്തിനു ഉലമാക്കൾ അവിടെ നിൽക്കട്ടെ, ഒരിക്കൽ ഒരു അറാബി അദ്ദേഹത്തോട് ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്, അള്ളാണ്ട് നീ എങ്ങനെ തിരിച്ചറിഞ്ഞത്? ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരാൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്നു, ഞാൻ എന്താണ് പറയേണ്ടത്? സഹോദര, നീ നിന്നോട് ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, നീ എങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കിയത്, അള്ളാഹു ഉണ്ട് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹം പറഞ്ഞു, അൽബഅറതു തദുല്ലു അലൽ ബഈർ, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിൽ മുന്നിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാകാ വഴിയിൽ കൂടെ ഒട്ടകം നടന്നു പോയിട്ടുണ്ട്. അൽബഅറതു തദുല്ലു അലൽ ബഈർ, ഒരു ഒട്ടക കാഷ്ടം വെറുതെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കാണുന്ന വലിയ ആകാശവും വലിയ ഭൂമിയും ഈ കാണുന്ന നക്ഷത്രങ്ങളും മരങ്ങളും പുഴയും സമുദ്രവും ഒക്കെ വെറുതെ ഉണ്ടാവില്ല. അറാബിയുടെ മറുപടിയാണ്. അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന, വലിയ വിജ്ഞാനമോ വിവരമോ നേടിയിട്ടില്ലാത്ത ഒരു അറാബി, ഒരു സാധാരണക്കാരൻ്റെ മറുപടിയാണ്. അബൂ ഹനീഫ റഹിമഹുള്ളാ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറയപ്പെട്ടതായി കാണാം ചില ആളുകൾ. അദ്ദേഹത്തിൻ്റെ അരികിൽ അള്ളാഹു ഇല്ല എന്നത് സ്ഥാപിക്കുന്നതിനു വേണ്ടി തർക്കിക്കാൻ വേണ്ടി ചെന്നു. അവരുടെ വാദം അള്ളാഹു ഇല്ല എന്നതാണ്. തർക്കത്തിനു വേണ്ടി വേദി നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു. ആളുകൾ ഒത്തുകൂടി, ജനങ്ങളെല്ലാവരും വന്നു ചേർന്നു. അബൂ ഹനീഫയെ കാണാനില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നെത്തി. എന്താണ് നിങ്ങൾ വൈകാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്, ആ പുഴ കടക്കണമെങ്കിൽ അവിടെ ഒരു തോണിയില്ല, എങ്ങനെ ഇങ്ങോട്ട് വരുമെന്ന് അറിയാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറേ മരച്ചടികൾ ഒഴുകി വന്നു, എവിടെ നിന്നാണെന്ന് അറിയില്ല കുറേ കയറിങ്ങനെ പലയിടത്ത് നിന്നായി ഒഴുകി വന്നു. ഞാനൊന്നും ചെയ്യാതെ തന്നെ ഈ കയർ ആ മരങ്ങളെ വരിഞ്ഞു കെട്ടി ഒരു ചങ്ങാടമായി മാറി. ഞാനതിൻ്റെ മുകളിൽ കയറി നിന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഈ ചങ്ങാടം ഒഴുക്കിനെതിരെ നീന്തി എന്നെ അപ്പുറത്തെത്തിച്ചു. കേട്ടപ്പോൾ ആളുകൾ ഭയങ്കര അത്ഭുതം. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല, ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ചങ്ങാടം അത് വെറുതെ ഉണ്ടാവില്ല എന്നതാണ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറയുന്നത് എങ്കിൽ ഈ കാണുന്ന ആകാശഭൂമികൾ മുഴുവൻ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, കേവല ബുദ്ധിയാണ്, കേവല ബുദ്ധിയാണ്. നിരീശ്വരവാദികളോട് പറയാനുള്ള ഈ കേവല ബുദ്ധിയാണ്. അതല്ലാതെ സയൻസിൽ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ആവശ്യമില്ല. ഇമാം ശാഫിഈ റഹിമഹുള്ളാ, അദ്ദേഹത്തോട് ചില ആളുകൾ അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വറഖത്തു തൂത്ത്, ഒരു തരം ചെടി, അതിൻ്റെ ഇല, തഅമുഹ വാഹിദ്, ആ ഇല നീ കടിച്ചാൽ അതിൻ്റെ രുചി ഒന്നാണ്. ആ മരത്തിൻ്റെ ഇല ഏത് ചെടിയിൽ നിന്ന് എടുത്തു കഴിച്ചാലും രുചി ഒന്നാണ്. വലൗനുഹ വാഹിദ്, അതിൻ്റെ നിറമൊന്നാണ്. വരീഹുഹ വാഹിദ്, അതിൻ്റെ മണം ഒന്നാണ്. ആ ചെടിയുടെ ഇല, അതിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ ഒന്നാണ്. വലാകിൻ ഹീന തഅകുലുഹ ദൂദതുൽ ഖസ്സ് യഖ്റുജു മിൻഹൽ ഹരിയൻ, പട്ടുനൂൽ പുഴു അത് കഴിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് പട്ടാണ്. വതഅകുലുഹ നഹൽ, തേനീച്ച അത് കഴിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് തേനാണ്. ആടും പശുവും അത് കഴിച്ചാൽ അതിൻ്റെ ശരീരത്തിൽ ഇറച്ചിയാണ് വർദ്ധിക്കുന്നത്, അതിൻ്റെ അകിടിൽ നിന്ന് പുറത്തു വരുന്നത് പാലാണ്. അതേ സാധനം തന്നെ കസ്തൂരിമാൻ കഴിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് കസ്തൂരിയാണ്, അതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് കസ്തൂരിയാണ്. ഒരേ സാധനം, ഒരേ നിറം, ഒരേ രുചി. ഇത് ഓരോ ജീവിയുടെയും വയറ്റിലേക്ക് പോയാൽ തിരിച്ചെത്തുന്നത് പലതായിട്ടാണ്. ആരാണ് ഈ പറഞ്ഞ ഭക്ഷണം കൊണ്ട് വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ സൃഷ്ടിച്ചത്? നിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു സാധനം ഉള്ളിലേക്ക് വെച്ചാൽ പുറത്തു വരേണ്ടത് അതിന് സമാനമായതാണ്. എന്നാൽ ഈ ഓരോ ജീവികളുടെയും വയറ്റിനുള്ളിൽ ഈ പറഞ്ഞ വ്യത്യസ്ത നിറത്തിലും, പാലിൻ്റെ നിറം വെള്ള, തേൻ്റെ നിറം വ്യത്യസ്ത നിറമാണ്, പട്ടോ അതിൻ്റെ നിറം വേറെയാണ്, കസ്തൂരിയോ അതിൻ്റെ നിറം വേറെയാണ്. മണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പാലിൻ്റെ മണമാണോ തേനിനുള്ളത്, തേനിൻ്റെ മണമാണോ കസ്തൂരിക്കുള്ളത്? ഇങ്ങനെ ഓരോന്നും വ്യത്യസ്തങ്ങളായ രുചിയിലും വ്യത്യസ്തങ്ങളായ നിറത്തിലും വ്യത്യസ്തമായ മണത്തിലും. ആരാണോ ഈ പറഞ്ഞ ജീവികളുടെ വയറ്റിൽ ഈ പറഞ്ഞ മാറ്റം ഉണ്ടാക്കിയത്, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അലിമാം അഹമ്മദ് റഹിമഹുള്ളാ, അദ്ദേഹത്തോട് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഒരു ഗോളാകൃതിയിലുള്ള ഒരു വസ്തു, ആ വസ്തുവിൻ്റെ പുറംഭാഗം ശുദ്ധമായ വെള്ളിയുടെ നിറത്തിലാണ്, ഉറച്ച പാറക്കല്ലു പോലുള്ള പുറമാണ് അതിനുള്ളത്, അതിൻ്റെ പുറംഭാഗം വെള്ളി നിറത്തിലാണ്, ഉറച്ച പാറ പോലെയാണ് അതുള്ളത്. അതിൻ്റെ ഉള്ളിലാകട്ടെ സ്വർണമാണുള്ളത്. ആ പാറയുടെ ഉള്ളിൽ സ്വർണമാണുള്ളത്. അതാകട്ടെ വളരെ സോഫ്റ്റാണ്. അത് പൊട്ടിച്ചാൽ അതിനുള്ളിൽ നിന്ന് കേൾവിയും കാഴ്ചയും ഉള്ള ഒരു ജീവി പുറത്തു വരുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? അത്ഭുതമാണ്. കോഴിമുട്ടയാണത്. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കോഴിമുട്ടയാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കോഴിമുട്ട, അതിന് ഒരു വാതിലില്ല. ആരാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധനം നിക്ഷേപിച്ച് കോഴിമുട്ടയുടെ വാതിലടച്ചത്? ആരാണ് അതിന് ഈ രൂപത്തിലുള്ള രൂപം നൽകിയത്? ആരാണ് അതിൻ്റെ ഉള്ളിൽ ആ ജീവിയെ നിക്ഷേപിച്ചത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം. ഇമാം അൽ ഗസ്സാലി റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞതുപോലെ, മനുഷ്യന്റെ ഫിത്റത്ത് അല്ലാഹുവിന്റെ സൃഷ്ടി കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ വേറെ ഈ നാട്ടിലൊക്കെ പോയാൽ വേറെ ഏതെങ്കിലും പുതിയ ജീവികളെ കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കാറുള്ളത്? അല്ലേ, ജൂവിൽ പോയാൽ ഇതുവരെ കാണാത്ത മയിലിനെയോ ഇതുവരെ കാണാത്ത ജീവികളെയോ കണ്ടാൽ ആളുകൾ തുറച്ചു നോക്കും. അല്ല, കാലെങ്ങനെ, കൈ എങ്ങനെ, നിറം എങ്ങനെ, എങ്ങനെ നടക്കുന്നത്? ഭയങ്കര അത്ഭുതം. എന്തെങ്കിലും ഒരു പുതിയ വസ്തു കണ്ടാൽ അത് കയ്യിലെടുത്ത് തിരിച്ചു മറിച്ചു നോക്കും. ഗസാലി റഹിമഹുള്ള അദ്ദേഹം പറയാൻ, നീ കയ്യിൽ പിടിച്ച് തിരിച്ച് അത്ഭുതത്തോടുകൂടി നോക്കുന്ന ആ വസ്തുവിനേക്കാൾ അത്ഭുതമുള്ളത് നിന്റെ കയ്യാണ്. പക്ഷെ ഇതെല്ലാ ദിവസവും നമ്മൾ കാണുന്നതുകൊണ്ട് ചിന്തിക്കാത്തതാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ നമ്മുടെ കയ്യിൻ്റെ വില നമുക്ക് മനസ്സിലായി, നമ്മുടെ ശരീരത്തിൻ്റെ വില നമുക്ക് മനസ്സിലായി. ഒരു ചെറിയ മാറ്റം, വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ മാറ്റം, ഈ സൃഷ്ടിപ്പിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ ശരീരത്തിൻ്റെ ഈ കാണുന്ന ഘടനയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ള നരമ്പുകൾ ഒരു ചെറിയ മാറ്റം അങ്ങുണ്ടായാൽ മനുഷ്യന്റെ ജീവിതമാകെ തകിടം മറിഞ്ഞു. ആരാണ് ഇത്ര കൃത്യമായി മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, ഖുതില ഇൻസാൻ മാ അക്ഫറ, മനുഷ്യൻ നശിക്കട്ടെ. അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന മനുഷ്യരാണ്. ഖുതില ഇൻസാൻ, നിഷേധികളായ മനുഷ്യന്മാർ നശിക്കട്ടെ. മാ അക്ഫറ, എന്തൊരു വലിയ നിഷേധിയാണ് അവൻ. അള്ളാഹു എങ്ങനെയാണ് അവനെ പടച്ചിരിക്കുന്നത്? എത്ര കൃത്യമായാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്നിട്ട് എങ്ങനെയാണ് അവന് നിഷേധിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ തെളിവ് ദലീലുൽ അഖ്ലി, കേവല ബുദ്ധിയാണ്, കേവല ബുദ്ധിയാണ്. നീ പറയുന്ന സങ്കീർണമായ ശാസ്ത്രമോ ഇതൊന്നുമില്ല, കേവല ബുദ്ധി, മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള കേവല ബുദ്ധി. ഈ കാണുന്ന പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച ഒരാളുണ്ടായിരിക്കണം എന്നത് കേവല ബുദ്ധിയാണ്. അതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് സഹോദരങ്ങളെ, അദ്ദലീലു ശറഈ, മതപരമായ തെളിവാണ്. ഇസ്ലാം, ഖുർആൻ, ഹദീസ്, ഈ ശരീഅത്ത്, ഇതൊക്കെ തെളിവാണ്. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഖുർആൻ. നിങ്ങൾ നോക്കൂ, അള്ളാഹു അവതരിപ്പിച്ചതല്ലായിരുന്നു ഈ കിതാബെങ്കിൽ, മനുഷ്യർ എഴുതിയതായിരുന്നു ഈ കിതാബെങ്കിൽ, എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് ഈ കിതാബ് ഇത്ര കാലം ഒരു മാറ്റവുമില്ലാതെ, ഇത്രയധികം ജനങ്ങൾ പാരായണം ചെയ്യുന്ന രൂപത്തിൽ, ഇത്രയധികം പേജുകളിൽ വാല്യക്കണക്കിന് വിശദീകരിക്കപ്പെട്ടതിന് ശേഷവും വീണ്ടും വീണ്ടും വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും വീണ്ടും വീണ്ടും പാരായണം ചെയ്യപ്പെടുകയും അതിൻ്റെ പാരായണത്തിന് മുൻപിൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ തകരുകയും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരികയും അവരല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന അത്ഭുതം. ഈ ഗ്രന്ഥം എത്ര വലിയ അത്ഭുതമാണ്, ഖുർആൻ എത്ര വലിയ അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൃഷ്ടാന്തമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഖുർആൻ. മുഴുവൻ വായിച്ചു നോക്കേണ്ടത് പോലുമില്ല, ഖുർആൻ വലിയ ദൃഷ്ടാന്തമാണ് ഇന്ന് തെളിയാൻ. അതിൻ്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അത് അത്ഭുതമാണ്. എങ്ങനെ ഇത് ഇത്ര കാലം നിലനിന്നു? അല്ലേ, ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത് മാസങ്ങളും വർഷങ്ങളും സമയമെടുത്ത് പല ഗ്രന്ഥങ്ങളും പലതും പരതി വായിച്ചുണ്ടാക്കുന്ന ഭരണഘടനകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കാലം നിലനിൽക്കും? ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൽ അവിടെ മാറ്റം, ഇവിടെ മാറ്റം, ഇല്ലേ? മാറ്റങ്ങളില്ലാതെ ഏത് പുസ്തകമാണ് നിലനിൽക്കുന്നത്? അൽ ഇമാം ശാഫിഈ റഹിമഹുള്ളാ അദ്ദേഹത്തിൻ്റെ അർ റിസാല എന്ന ഗ്രന്ഥം, അല്ലെങ്കിൽ അൽ ഉമ്മ എന്ന ഗ്രന്ഥം, അദ്ദേഹം 40 തവണ മാറ്റി എഴുതിയിട്ടുണ്ട് എന്നാണ്. പലതവണയായി ആവർത്തിച്ച് വായിച്ച് വീണ്ടും വീണ്ടും ശരിയാക്കി ശരിയാക്കി. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു എന്നാൽ യബല്ലാഹു അൻ യകൂന അൽ കമാലു ഇല്ലാ ലികിതാബി, അല്ലാഹു അവന്റെ കിതാബിനല്ലാതെ പൂർണ്ണത നിശ്ചയിക്കില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കിതാബ് ഏറ്റവും വലിയ തെളിവാണ്. നിരീശ്വരവാദികൾ പലപ്പോഴും ഖുർആനിൽ ഒന്നോ രണ്ടോ മൂന്നോ ആയത്തുകൾ, ഈ ആയത്തിൽ ഇങ്ങനെയുണ്ട്, ആയത്തിൽ അങ്ങനെയുണ്ട്, ഈ ആയത്തിൽ ഇങ്ങനെയുണ്ട്, 1400 വർഷങ്ങൾക്ക് മുൻപ് അവതരിച്ച 6000 വചനങ്ങളുള്ള ആയത്തിൽ നിനക്ക് കണ്ടെത്താൻ സാധിച്ച 4-5 പ്രശ്നങ്ങളാണുള്ളത്. ആ 4-5 പ്രശ്നങ്ങൾ മര്യാദക്ക് അറിവുള്ള ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയിരുത്തിയാൽ അതവിടെ നിൽക്കുകയും ചെയ്യും. 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കിതാബ്, അതിലാകെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞ 4-5 പ്രശ്നങ്ങളാണ്, 10-15 പ്രശ്നങ്ങളാണ്, 6000 വചനങ്ങളുണ്ടതിൽ. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർ ചിലപ്പോൾ അനന്തരാവകാശത്തിൻ്റെ നിയമത്തിൽ ഇന്ന ആയത്തിൽ ഇന്ന കണക്ക് ശരിയില്ല, ഇന്നത് ശരിയില്ല എന്ന് വിളിച്ച് ചോദിച്ച് സംശയമായി ചോദിച്ച് അവൻ നിരീശ്വരവാദത്തിൻ്റെ വഴികളിലേക്ക് പ്രവേശിക്കുന്നത് പേടിച്ചിരിക്കുകയാണ്. സഹോദര, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, ചിന്തിക്കുക, നീ ആലോചിക്കുക. ഇത്തരം സംശയങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ 1400 വർഷങ്ങളായുള്ള കിതാബ് ഈ കാലഘട്ടം അത്രയും നിന്നെക്കാൾ ബുദ്ധിയുള്ളവർ പാരായണം ചെയ്ത് വിശദീകരിച്ച് വിവരിച്ച് വാല്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഒരു കിതാബ്, അതിൽ അല്ലെ ഇപ്പോൾ നിരീശ്വരവാദികൾ ചിലർ കൊണ്ടടക്കുന്ന പല ജാതി ദുർവ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന് ഈ അനന്തരാവകാശത്തിൻ്റെ നിയമത്തിൽ ആയത്തുകളിൽ കണക്കിൽ പിഴവുണ്ട് എന്നാൽ കണക്ക് പഠിപ്പിച്ച അറബികൾ അവർ ഇത്രയും കാലം പാരായണം ചെയ്തൊരു കിതാബിൽ ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിച്ച കിതാബിൽ ലക്ഷക്കണക്കിന് വാല്യങ്ങൾ വിശദീകരണമായി എഴുതപ്പെട്ട ഒരു കിതാബിൽ ഒരു കണക്കിന് അബദ്ധമുണ്ടായിട്ട് ഇത്രയും മനുഷ്യന്മാരത് വിശ്വസിക്കേ? ചിന്തിച്ചു നോക്ക്, കേവല ബുദ്ധിക്ക് യോജിക്കരുത്. പലപ്പോഴും സഹോദരങ്ങളെ, നിരീശ്വരവാദത്തിലേക്ക് മനുഷ്യരെത്തിപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം അശ്രദ്ധയാണ്, കടുത്ത അശ്രദ്ധ. ഹഖ് മനസ്സിലാക്കുന്നതിൽ കടുത്ത അശ്രദ്ധ. സുബ്ഹാനല്ലാഹ്. ഒരു നിരീശ്വരവാദി ഈ കണ്ട ഇന്റർനെറ്റും സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിൽ എഴുതുന്ന പുസ്തകം, അവൻ അതിൽ തപ്പി ഇതിൽ തപ്പി എല്ലാം എഴുതി ഉണ്ടാക്കുന്ന പുസ്തകം 5-10 വർഷം കഴിഞ്ഞാൽ ചാവറ്റുകൊട്ടയിൽ കിടാനുണ്ടാവില്ല. അവൻ ഉണ്ടാക്കി വച്ച ശാസ്ത്രത്തിന്റെ തീരുമാനമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ പുതിയ ലക്കം, പുതിയ എഡിഷൻ അതിന്റെ മേലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇമ്പ്രൂവ് ചെയ്ത എഡിഷനാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത്, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഗ്രന്ഥം, മനുഷ്യൻ ഇത്രയധികം മുന്നോട്ട് പോയി, എന്നിട്ട് ആ കിതാബ്, അതിൽ നിനക്ക് ആകെ കാണിക്കാൻ പറ്റുന്ന 5-10 കാര്യങ്ങളാണ്. ആ 5-10 കാര്യങ്ങൾ വിവരമുള്ള ആളുടെ മുന്നിൽ കൊണ്ടുപോയി നീ ഇരുന്നിരുന്നെങ്കിൽ, ഖുർആൻ മര്യാദക്ക് നീ കേട്ടിരുന്നെങ്കിൽ, ഖുർആൻ സ്വീകരിക്കാവുന്ന ഹൃദയത്തോടുകൂടി നീ വായിച്ചിരുന്നെങ്കിൽ നിനക്ക് ബോധ്യപ്പെടുമായിരുന്നു. ഖുർആൻ അത്ഭുതമാണ്. കഴിഞ്ഞു. ഹദീസ്, ഹദീസ് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. എങ്ങനെ ഇത് സംരക്ഷിക്കപ്പെട്ടു എന്നത്, ഒരു 100 വർഷം മുൻപ് ജീവിച്ച് മരിച്ചുപോയ രാജാക്കന്മാരിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ എടുക്കുക, വലിയൊരു രാജാവാന്ന് ആയിരിക്കും, വലിയ സാമ്രാജ്യം ഭരിച്ച ഒരാളാന്ന് ആയിരിക്കും, നെപ്പോളിയനോ വലിയൊരു രാജാവെന്ന് ആയിരിക്കും. ഒരു 100 വർഷം കഴിഞ്ഞാൽ അയാൾ പറഞ്ഞതാണ് എന്ന് ഉറപ്പുള്ള ഒരു 10 വചനമെങ്കിലും നമുക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അയാൾ പറഞ്ഞതാണെന്ന് ഉറപ്പുള്ള ഒരു 10 വാക്ക് കൃത്യമായി അയാൾ പറഞ്ഞ പോലെ തന്നെ വാക്ക് തെറ്റാതെ ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ വലിയ കാര്യത്തിൽ ചരിത്രമായി വായിക്കുന്ന ആ ചക്രവർത്തി, ഈ ചക്രവർത്തി കുറച്ചങ്ങ് കാലം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്ന ആളുകൾ ചിലർ പറയും അയാൾ ജീവിച്ചിരുന്നോ എന്നുള്ള സംശയമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു മരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകട്ടെ ഉമ്മിയാണ്, നിരക്ഷരനാണ്, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അവിടുത്തെ ലക്ഷക്കണക്കിന് വാക്കുകൾ, അവിടുത്തെ ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾ, അതുപോലെ ലക്ഷക്കണക്കിന് സഹാബികളും താബിഈങ്ങളും പിൽക്കാലഘട്ടത്തിലുള്ളവർ റിവായത്ത് ചെയ്തിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്! എങ്ങനെയാണ് ഇതൊരു മനുഷ്യന് സംഭവിക്കാൻ? ഖുർആന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ സയൻസും ഇത്രയും കാലം ഡോക്ടറേറ്റും 5-10 ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യന്മാർ എഴുതിയ പുസ്തകങ്ങൾ 10-20 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം, അല്ലേ, വലിയ അവരുടെ സാഹിത്യത്തിലെ ഏറ്റവും വലിയ കൃതികളിലൊന്നായി രേഖപ്പെടുത്തപ്പെടുന്നത് ഷേക്സ്പിയർ എഴുതിയ പുസ്തകങ്ങളാണ് അത്രേ. ഇന്ന് ഇംഗ്ലീഷൊക്കെ പഠിച്ച ഒരാൾ പോയിട്ട് ആ പുസ്തകം എടുത്ത് വായിച്ചാലും തിരിയില്ല, മനസ്സിലാവില്ല. കാരണം ഇംഗ്ലീഷ് ഒരു സ്ഥലത്താണ്, ഷേക്സ്പിയറിൻ്റെ കാലത്തുള്ള ഭാഷ വേറൊരു സ്ഥലത്താണ്. ഖുർആനോ സാധാരണക്കാരനത് മനസ്സിലാവുന്നുണ്ട്, സാധാരണക്കാരത് മനസ്സിലാവും അതിലെ ഭാഷ. ഹദീസുകളും അതുപോലെ തന്നെ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇസ്ലാമിൻ്റെ ശരീഅ പരിശോധിക്കുക നിങ്ങൾ, ഭയങ്കര അത്ഭുതമാണത്. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, കർമ്മങ്ങളിലുള്ള കൃത്യത, അതിലുള്ള മനോഹാരിത, അതിലുള്ള കൃത്യതയും അതിൻ്റെ ഘടനകളും എന്തൊരു അത്ഭുതമാണ്. ഇത് എങ്ങനെയൊരു മനുഷ്യനുണ്ടാക്കുക? അതും ഉമ്മിയായ റസൂലുള്ള 40 വയസ്സിൽ അവിടുന്ന് ദഅവത്ത് ആരംഭിക്കുന്നു. 40 വയസ്സിന് മുൻപ് അതിന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സമാനമായ ഒരു വരി വാക്ക് പറഞ്ഞിട്ടില്ല 40 വയസ്സിന് മുൻപ്. പൊടുന്നനെ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ 23 വർഷം കൊണ്ട് അവിടുത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അതിന്റെ സംരക്ഷണം നോക്കൂ. എത്ര അത്ഭുതകരമാണിത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വർഷത്തിന് ശേഷം, നുബുവത്തിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള പലതും ചരിത്രം വളരെ കൃത്യമാണ്. ഹദീസുകൾ വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടതായി കാണാം. 40 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളോ അതുപോലെയില്ല. റസൂലുള്ള ജനിച്ച ദിവസം പോലും കൃത്യമായ ചരിത്ര രേഖകൾ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏത് മാസത്തിലാണ് ജനിച്ചത് എന്നതിൽ. എന്നാൽ 40 വയസ്സിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്, ആർക്കാണ് ഇത് നിഷേധിക്കാൻ സാധിക്കുക? ശരീഅത്ത്, ഇസ്ലാം എന്നത് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ചിന്തിക്കുകയാണ് എങ്കിൽ രണ്ടാമത്തെ ദലീൽ അതാണ്. അത് വിശദീകരിക്കേണ്ടത് കുറേ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ ചുരുക്കം. മൂന്നാമത്തേത് സഹോദരങ്ങളെ, ദലീലുൽ ഫിത്റ, നമ്മുടെ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളിൽ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ ഹദീസുകളിലും കാണാം. അവിടുന്ന് പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനി യൗമ ജിസാനി യൗമ നസ്റാനി, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ നസ്റാനിയോ മജൂസിയോ ഒക്കെ ആക്കുന്നത്. നോക്കൂ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ മുസ്ലിം ആക്കുന്നത് പറഞ്ഞില്ല, കാരണം ജനിക്കുന്നത് ഇസ്ലാമിലാണ്, ജനിക്കുന്നത് ഇസ്ലാമിലാണ്. എന്താണ് സഹോദരങ്ങളെ ഈ ഫിത്റത്തിന്റെ തെളിവ്? കുട്ടികളെ നിങ്ങൾ നോക്കിയിട്ടില്ലേ? 1 വയസ്സ് 2 വയസ്സ്, ആ കുട്ടികൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന മോശമായ സ്വഭാവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒഴിച്ചു നിർത്തിയാൽ, കുട്ടികളിൽ അനേകം നന്മകൾ കാണാം. അവരിലെ നിഷ്കളങ്കത പ്രകടമാണ്. ആ കുട്ടി കറക്കട്ടെ വെളുക്കട്ടെ, ആ കുട്ടി നമ്മുടേതാകട്ടെ നമ്മുടേതല്ലാതാകട്ടെ, കുട്ടികളിൽ കാണുന്ന ശുദ്ധത അത്ഭുതപ്പെടുത്തുന്നതാണ്. എവിടെ നിന്നത് വരുന്നത്? 4-5 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ കുറച്ചങ്ങ് വളർന്നു വലുതാകുമ്പോൾ, പിന്നെ അവൻ്റെ സ്വഭാവങ്ങൾ മാറണം. അവൻ ദുഷ്ടനായി, അവന് അങ്ങനെയായി ഇങ്ങനെയായി, അവൻ ആളുടെ വ്യക്തിപരമായ മേഖലകളിൽ പല മാറ്റങ്ങളും വരും. എന്നാൽ കുട്ടികൾ ജനിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ശുദ്ധി എവിടെയാണ്, എവിടെ നിന്നാണ് വരുന്നത്? അത് ഏത് മനുഷ്യൻ അനുഭവിച്ചറിയാൻ പറ്റുന്ന ശുദ്ധമായ ഹൃദയമുള്ള ഏതൊരാൾക്കും കുട്ടികളിലെ ഈ നന്മ വ്യക്തമായി ബോധ്യപ്പെടും. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് ആ കുട്ടിക്ക് സത്യം പറയണം, കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണോ, അതല്ല കളവ് പറയണം സത്യം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണോ കൂടുതൽ എളുപ്പമുള്ളത്? നീ കളവ് പറയണം സത്യം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണോ, അല്ല സത്യം പറയണം കളവ് പറയരുത് എന്ന് പഠിപ്പിക്കുന്നതാണ് കൂടുതൽ എളുപ്പമുള്ളത്? കുട്ടി പെട്ടെന്ന് സ്വീകരിക്കുക സത്യം പറയണം എന്നുള്ളതാണ്. അവനറിയാം അതാണ് ശരി. എവിടെ നിന്നാണ് കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നത്? എവിടെ നിന്നാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞ ശരികൾ മനസ്സിലാകുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രീയായ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരു സ്ലൈറ്റ് പോലെ വന്നതാണ്. പക്ഷേ അവർക്ക് നന്മകൾ സ്വീകരിക്കുക എന്നത് അത് നന്മയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാവും. പക്ഷേ തിന്മ അവർക്ക് നന്മ പോലെ പഠിപ്പിച്ചു കൊടുത്തു നോക്കൂ. നസാറാക്കൾ അവരുടെ അനുഭവങ്ങളിൽ പലരും എഴുതിയതായി കാണാം. നസറാനികൾ ഈസാ നബി അള്ളാഹുവാണ്, ഈസാ നബി ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്നവർക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളിലൊന്നാണ്. കാരണം ബൈബിളിലെ കഥകൾ, ഈസാ നബിയുടെ കഥകൾ വായിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികം ദൈവമാവാൻ സാധ്യതയില്ല. അവരിലെ മാതാപിതാക്കൾ പലരും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നാണ്, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ അവരുടെ ഫിത്റത്തിൽ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്ക് പ്രകടമായി കാണാം. ഒരു കുട്ടീനോട് നിങ്ങൾ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു നോക്കുക, പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കാതെ, നിങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ ഒരു കുട്ടിയോട് അള്ളാഹു എവിടെയാണ്, അള്ളാഹിനെ കുറിച്ച് വിശ്വാസമുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കും, കുട്ടി അള്ളാഹു മുകളിലാണ് എന്ന് പറയുന്നത് കാണാം. കുട്ടികൾ അവിടെ നിൽക്കട്ടെ, മനുഷ്യന്മാർ വലുതായി കഴിഞ്ഞാൽ പോലും നിങ്ങൾ നോക്കൂ, ആളുകൾ പ്രയാസങ്ങൾ ബാധിച്ചാൽ എന്താ പറയും, മുകളിലുള്ളതെന്ന് പറയും. ആരാണ് അവരോട് മുകളിലാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഹിന്ദുക്കളും നസാറാക്കളും യഹൂദന്മാരും ഒക്കെ ഇത് പറയുന്നത് കാണാം. ഖുർആനിൽ നമുക്ക് തെളിവുകളുണ്ട് വിചാരിക്കാം. എന്തിനധികം നമ്മളെ നാട്ടിൽ നിരീശ്വരവാദിയായ ഒരു മുഖ്യമന്ത്രി ഒരിക്കൽ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അയാളും പറഞ്ഞു മുകളിലുള്ളവൻ കാണുന്നുണ്ട്, അറിയാതെ പറഞ്ഞു എന്നാണ്. എങ്ങനെയാണ് ഈ പ്രയോഗം വന്നത്? എങ്ങനെയാണ് ഇവർ മുകളിലുള്ളവർ എന്ന് പറയുന്നത്? ഫിത്റത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷേധിച്ച ഫിത്റത്തിൽ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമുണ്ട്. നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഫിർഔൻ കടുത്ത നിഷേധിയാൻ. ചരിത്രത്തിൽ ഇതുപോലെ വലിയ നിഷേധി വേറെ ഉണ്ടായിട്ടില്ല. ഫിർഔനിന്റെ ചരിത്രത്തിൽ അള്ളാഹു പറഞ്ഞു മൂസാ നബിയുടെ വാക്കായി, ലഖദ് അലിംത മാ അൻസല ഹാഉലാഇ ഇല്ലാ റബ്ബു സമാവാതി വൽ അർദ്. ഫിർഔൻ, നീ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ അത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് നിനക്ക് നന്നായി അറിയാം. ബസീറത്തോടുകൂടി നിനക്ക് മനസ്സിലായിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വജഹദു ബിഹാ വസ്തൈഖനത്ഹാ ളുൽമൻ വഉലുവ. അവരുടെ ഹൃദയത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടതിന് അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഒരു നിരീശ്വരവാദിയും യഥാർത്ഥ നിരീശ്വരവാദിയല്ല. അവന്റെ ബുദ്ധിപരമായ നിയമം വെച്ച് നോക്കിയാലും അവൻ നിരീശ്വരവാദിയല്ല, അല്ലാതെ പറഞ്ഞാൽ നിരീശ്വരവാദിയല്ല. കാരണം അല്ല ഇല്ലാന്ന് പറയണമെങ്കിൽ അവൻ നാടൊന്നാകെ ചുറ്റി നോക്കി ആകാശത്തിന്റെ അപ്പുറം പോയി നോക്കി ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. അതെന്തെങ്കിലും ചെയ്തിട്ടില്ല. അവന്റെ കേവല ബുദ്ധിപരമായ അനുമാനം മാത്രമാണിത്. നിഷേധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിഷേധം നിഷേധിക്കാൻ ആർക്കും പറ്റും, പക്ഷെ അത് ഉറപ്പു പറയാൻ പറ്റില്ല. ഈ റൂഫിന്റെ മുകളിൽ ഒരാളില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ നിഷേധിക്കാം, പക്ഷെ അവിടെ പോയി നോക്കി ഉറപ്പുവരുത്താതെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളല്ല, എൻ്റെ കേവല അനുമാനം മാത്രമാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ഒരു അള്ളാഹിനെ കാണാനായിട്ട് പറയുന്നതല്ല, പോയി നോക്കി കാണാതെ തിരിച്ചു വന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നിഷേധിക്കുന്നവർ കേവലം നിഷേധിക്കുകയാണ്. എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവരോ, അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിപരമായ തെളിവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് അവനെ കണ്ടവർ അറിയിച്ച സന്ദേശങ്ങളുണ്ട്. നബിമാർ, മലക്കുകൾ നബിമാർക്ക് എത്തിച്ചു കൊടുത്ത സന്ദേശം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ തെളിവ് സഹോദരങ്ങളെ, ദലീലുൽ ഫിത്ര എന്ന് പറയുന്നതാണ്. ചരിത്രത്തിൽ ഞാൻ ഒരു 5-10 മിനിറ്റ് ചിലപ്പോൾ എടുക്കും, 5 മിനിറ്റ് ഇൻഷാല്ലാ, ഇത് ഈ വിഷയം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇമാം ജഅഫർ ഇബ്നു സാദിഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ അരികെ ഒരിക്കൽ ഒരാൾ വന്ന് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് അന്വേഷിച്ചു. അയാൾ ചോദിച്ചു, അദ്ദേഹം ഇയാളോട് ചോദിച്ചു, നീ കടലിലൂടെ യാത്ര പോയിട്ടുണ്ടോ, സമുദ്രത്തിലൂടെ? അയാൾ പറഞ്ഞു, അതെ പോയിട്ടുണ്ട്. സമുദ്രത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കപ്പലിൽ പോകുന്ന സന്ദർഭത്തിൽ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചു, അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നു. ഞാനൊരു മരത്തടിയിൽ പിടിച്ച് പൊങ്ങിക്കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ മരത്തടി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സമുദ്രത്തിൽ ഒറ്റക്കായി. തിരകളിൽ എങ്ങനെയോ മറിഞ്ഞും തിരഞ്ഞുമൊക്കെ ഞാൻ അവസാനം കരക്കടിഞ്ഞു. ജഅഫർ സാദിഖ് റഹിമഹുള്ള അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നീ സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിന്നെ വഹിച്ചിരുന്നത് കപ്പലാണ്, നിന്റെ അവലംബം കപ്പലാണ്. കപ്പൽ തകർന്നപ്പോൾ പിന്നെ നിന്റെ രക്ഷ നിന്റെ കയ്യിലുള്ള പലകയാണ്. പലകയും കയ്യിൽ പോയപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഇനി ഒരു രക്ഷയുടെ വഴിയില്ല. ആ സന്ദർഭത്തിൽ ഇനി രക്ഷപ്പെടുമെന്ന വല്ല പ്രതീക്ഷയും നിന്റെ മനസ്സിലുണ്ടായിരുന്നോ? അയാൾ പറഞ്ഞു, തീർച്ചയായും അർജു സലാമ, എന്തായാലും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ കഴിഞ്ഞുകൂടിയത്. ജാഫർ സാദിഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവ അല്ലദീ കുൻത തർജൂഹു ഫീ ദാലികൽ വഖ്ത്, ആ സന്ദർഭത്തിൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ നീ ആ കഴിഞ്ഞ കഴിച്ചിലുണ്ടല്ലോ, അള്ളാഹുവിനെയാണ് നീ പ്രതീക്ഷിച്ചിരുന്നത്. ഇല്ല, നിനക്ക് യാതൊരു പ്രതീക്ഷ, ഇനി ഒരു വഴി നിന്റെ ബുദ്ധി കൊണ്ട് പറയുകയാണെങ്കിൽ ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കര കാണുന്ന ദൂരത്തേക്ക് കണ്ണെത്തുന്ന ദൂരത്തേക്ക് കരയില്ല. നിന്റെ ബുദ്ധി പ്രകാരമാണ് നീ എപ്പോൾ മരിക്കണം. ഏറ്റവും നല്ലത് ഇനി വെറുതെ കടലിൽ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ, അങ്ങ് മുങ്ങി മരിക്കാമെന്ന് തീരുമാനിച്ച് കടലിലേക്ക് മുങ്ങി രക്ഷപ്പെടുന്നതാണ് നല്ലത്. പക്ഷെ അപ്പോഴും നീ പ്രതീക്ഷയോടെ കാത്തിരുന്നത്, ആ കാത്തിരിപ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ്. മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ എൻ്റെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടാവും. അതില്ലാത്തവനാണ് ഈ പോയി ആത്മഹത്യ ചെയ്യുന്നത്, കാരണം വിശ്വാസമല്ല. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ മസ്സകുമുദ്ദുർറു ഫിൽ ബഹർ, സമുദ്രത്തിൽ നിങ്ങൾ സഞ്ചരിക്കവേ നിങ്ങൾക്ക് പ്രയാസം ബാധിച്ചാൽ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരെല്ലാം നിങ്ങളെ വിട്ടേച്ചു പോകും അല്ലാഹു ഒഴികെ. ثم اذا فلما نجاكم الى البر اعرضتم وكان الانسان كفورا, പിന്നെ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങളതാ അല്ലാഹുവിനെ നന്ദി കേട് കാണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നു. മനുഷ്യൻ തനിച്ച നന്ദി കെട്ടവനാണ്. وكان الانسان كفورا, كفور എന്ന അങ്ങേറ്റത്തെ നിഷേധിയ. അതാണ് സഹോദരങ്ങളെ മൂന്നാമത്തെ തെളിവ്. നാലാമത്തെ തെളിവ്, അവസാനത്തെ കാര്യം അതാണ് സഹോദരങ്ങളെ, അൽ ഹിസ്, ദലീലുൽ ഹിസ്, നമ്മുടെ അനുഭവങ്ങൾ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ കുറച്ച് പ്രാധാന്യത്തോടു കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഈമാൻ അത് നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ നമ്മെ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. ഈമാനിൻ്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം ആസ്വദിക്കുക എന്നത് നാം ശ്രമിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ ദുആ, പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നാം സമർപ്പിക്കുന്ന അർപ്പിക്കുന്ന ദുആകൾ, എത്രയെത്ര സന്ദർഭങ്ങളിലാണ് അല്ലാഹു നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത്. അത് വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന നമ്മുടെ അനുഭവങ്ങളെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ അവൻ തവക്കുൽ ചെയ്യുമ്പോൾ, ഭരമേൽപ്പിക്കുമ്പോൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കുന്ന വാതിലുകൾ, ഇതൊരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചവരെ കാണുമ്പോൾ അനുഭവിക്കുന്ന സമാധാനം, സന്തോഷം, ഹലാവ, അതിൻ്റെ ഭംഗി, അത് ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകളിലൊന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഖൈറാത്തുകൾ, നന്മകൾ, ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് പേടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈമാനിൻ്റെ മാധുര്യം നമ്മൾ ആസ്വദിച്ചാൽ, അതിൻ്റെ അനുഭവം നമുക്കുണ്ടായാൽ, എന്തെല്ലാം നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ പർവ്വതങ്ങളായി വന്നെത്തിയാലും അള്ളാഹുവിലുള്ള വിശ്വാസം കുലുങ്ങുകയില്ല. പക്ഷേ ഇന്ന് നിരീശ്വരവാദം എന്നത് ആളുകളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വിശ്വാസത്തിലുള്ള ഈ മാധുര്യം അവരിൽ പലരും ആസ്വദിക്കാത്തത് കൊണ്ടാണ്. അവർ ഇസ്ലാമിലായതുകൊണ്ട്, മുസ്ലിമായതുകൊണ്ട്, നിസ്കരിച്ചതുകൊണ്ട്, ഇബാദത്ത് ചെയ്തതുകൊണ്ട്, പ്രാർത്ഥിച്ചതുകൊണ്ട്, ദിക്ർ ചൊല്ലിയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു ഫലം കണ്ടിട്ടില്ല. കാരണം അവർ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല, ചെയ്യേണ്ടതുപോലെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ചെയ്യേണ്ടതുപോലെ അവർ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല. ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിരുന്നെങ്കിലും അവരിത് ഉപേക്ഷിക്കില്ലായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പഴയ കാലത്ത് മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാർ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ടാവും. പണ്ടത്തെ മസ്ജിദുകളുടെ ചിത്രതേ. ആ കാലഘട്ടത്തിൽ ഒരു നിരീശ്വരവാദി ആ പറഞ്ഞ മസ്ജിദിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ മുന്നിൽ പോയി അല്ല ഇല്ല എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അവന് കിട്ടുന്ന മറുപടി? ആരെങ്കിലും തിരിഞ്ഞു നോക്കുക ആ പറഞ്ഞതിലേക്ക്. ഖുർആൻ ഓതുന്ന, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധമുള്ള, അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കുന്ന, ദുആ ചെയ്യുന്ന, നിസ്കാരത്തിൽ അതിൻ്റെ ഹലാവത്ത് കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അരികിൽ വന്നിട്ട് ഒരുത്തം വന്നിട്ട് പോലെ അല്ലില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അയാൾ ആരോഗ്യമുള്ളവനെ മര്യാദയ്ക്ക് ഈ ചങ്ങാതി അവിടുന്ന് മുന്നോട്ട് പോകലാം. നിരീശ്വരവാദിക്ക് മുസ്ലിമിന് മുൻപിൽ ഒരു വാതിലുമില്ല, അവനവൻ്റെ ഇസ്ലാമും ഈമാനും ഒഴിവാക്കിയാലല്ലാതെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുമ്പോഴാണ് യുക്തിവാദവും നിരീശ്വരവാദവും ഹൃദയത്തിലേക്ക് വരുന്നത്. ഇൻഷാ അള്ളാ അടുത്ത ദർസുകളിൽ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ ഇൻഷാ അള്ളാ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുകയും മുസ്ലിമായി മുഅ്മിനായി നാം ഏവരെയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.